رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد فضل التوحيد وما يكفر من الذنوب إذا أبانا نما لرتون لكنا التوحيد إن سرتديم هذا تنمغل ككفارة آغو من نكاريو فشاداب ماغو من نكاريو ഇതിൽ ഒരായത്തും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇബാദത്ത് ഇബ്നു സാമിത് ഉദ്ധരിച്ച ഹദീസും ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. وعن أبي سعيد الخدري رضي الله عنه عن رسول الله صلى الله عليه وسلم قال قال موسى عليه السلام يا ربي علمني شيئا علمني شيئا أذكرك وأدعوك به قال قل يا موسى لا إله إلا الله قال يا ربي كل عبادك يقولون هذا كل عبادك يقولون هذا قال يا موسى لو أن السماوات السبع وعامرهن غيري والأرضين السبع في كفة ولا إله إلا الله في كفة مالت بهن لا إله إلا الله رواه ابن حبان والحاكم وصححه رواه ابن حبان والحاكم وصححه ഈ ഹദീസാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. وعن ابي سعيد الخدري رضي الله عنه ابو سعيد الخدري അദ്ദേഹത്തിന്റെ പേര് سعد ابن سعد بن مالك ابن سنان ابن عبيد ابن ثعلبة ابن الأبخر الأنصاري ونور برنيرا سعد ابن مالك بير سعد بن مالك هذا ورتوك باقي وكو ورتت لنجلوم اي بير ورتوك سعد بن مالك انان ديتنا بير ابو سعيد الخدري رشريا بير سعد بن مالك انان سعد بن مالك ابن سنان ابن عبيد ابن ثعلبة ابن الأبخر الأنصاري الخزرجي إن أنا دهت النبي الأنصاري يعني خزرجيا خزرج غوتر كارنان عوصو خزرج لهم خزرج غوتر كارنان ابن ثعلبة ابن الأبخر الأنصاري الخزرجي أبو سعيد الخدري അബു സഈദ് അൽ ഖുദരി ഈ പേരിലാണ് ഈ കുനിയത്തിന്റെ പേരിലാണ് ഇദ്ദേഹം പ്രസിദ്ധമായത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായത് കുനിയത്തിന്റെ പേരിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അബു ഹുറൈറ കുനിയത്ത് ആണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായത്. ചില ആളുകൾ പേരിൽ പ്രസിദ്ധമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏതിലാണ് പ്രസിദ്ധമായത്? അതെന്താണ്? കുനിയത്താണ്. അത് കുനിയത്താണ്. അബു എന്ന് തുടങ്ങുന്ന പേരുകൾ കുനിയത്തായിരിക്കും. അബു സഈദ്, അബൂബക്കർ, അബു അബ്ദുറഹ്മാൻ, അബു അബ്ദുല്ല, ഇതൊക്കെ കുനിയത്തുകളാണ്. ഈ സഹാബി കുനിയത്തിന്റെ പേരിലാണ് പ്രസിദ്ധമായത്. അതുപോലെ തന്നെ ചില ആളുകൾ അവരുടെ പേരുകൊണ്ടായിരിക്കും പ്രസിദ്ധമായത്. ഉദാഹരണത്തിന് അനസ് ബിൻ മാലിക് പോലുള്ള സഹാബികൾ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ഇങ്ങനെയുള്ള സഹാബികൾ. ശരി, استصغر بأحد أحد يدتنا سميت അദ്ദേഹത്തിന് 15 ൽ താഴെ വയസ്സേ ഉള്ളൂ. استصغر بأحد أحد يدتنا سميت അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. അന്ന് അദ്ദേഹത്തിന് 15 വയസ്സിൽ താഴെയാണ്. വസ്തഷ്ഹദ അബൂഹു ബിഹ ഉഹദ് യുദ്ധത്തിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നത്. അബൂ സഈദ് അൽ ഖുദ്രിയുടെ പിതാവ് മരണപ്പെടുന്നത് ഉഹദ് യുദ്ധത്തിലാണ്. അദ്ദേഹം അതിനുശേഷമുള്ള യുദ്ധങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള യുദ്ധങ്ങൾ, മറ്റെല്ലാ യുദ്ധങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വഹുവ മിനൽ മുക്സിരീൻ, ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇസ്ലാഹാണ്. ഇബ്നു ഹജറോ അതല്ലെങ്കിൽ മുഹദ്ദിസീങ്ങൾ ആരെങ്കിലും പറ്റി വഹുവ മിനൽ മുക്സിരീൻ എന്ന് സഹാബികളിൽ ആരെങ്കിലും പറ്റി പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം ധാരാളം കാണിച്ചു, ധാരാളിത്തം കാണിച്ചു എന്നല്ല, മറിച്ച് അദ്ദേഹം ഹദീസുകൾ ധാരാളം റിവായത്ത് ചെയ്തു എന്നാണ്. വഹുവ മിനൽ മുക്സിരീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, വഹുവ മിനൽ മുക്സിരീൻ എന്ന് പറഞ്ഞാൽ ഹദീസ് ധാരാളം റിവായത്ത് ചെയ്താണ്. അബൂ സഈദ് അൽ ഖുദ്രിയുടെ ധാരാളം ഹദീസുകളുണ്ട്. അപ്പൊ അദ്ദേഹം ധാരാളം ഹദീസ് ഉദ്ധരിച്ച സഹാബിമാരിൽപ്പെട്ടയാളാണ്. വഹുവ മിനൽ മുഖില്ലി എന്ന് പറഞ്ഞാലോ, കുറച്ച് ഹദീസ് ഉദ്ധരിച്ച ആളാണ്. ഇത് മുസ്തലഹാണ്, ഒരു പദപ്രയോഗമാണ്, അതിന്റെ നേരെ ഭാഷാപരമായ അർത്ഥം എടുത്ത് നമ്മൾ പറയരുത് അദ്ദേഹം ധാരാളം അധികരിപ്പിച്ചയാളാണെന്നോ മറ്റോ പറയരുത്, മറിച്ച് ഹദീസുകൾ അധികരിപ്പിച്ചതിനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. 74-ാമത്തെ ഹിജറ വർഷം 74-ലാണ് അദ്ദേഹം വഫാത്തായത്. നഖീല വേറു ദാലി, അതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അതല്ലാത്ത അഭിപ്രായങ്ങളും ഉണ്ട്. ശരി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഈ ഹദീസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് ളഈഫാണ്, ഈ ഹദീസ് ളഈഫാണ്. ഈ ഹദീസിൽ ദറാജ് ഇബ്നു സംആൻ എന്നു പേരുള്ള വ്യക്തിയുണ്ട്. ദറാജ് ഇബ്നു സംആൻ അബു സംഹ് ദറാജ് ഇബ്നു സംആൻ എന്നു പേരുള്ള വ്യക്തി ഈ ഹദീസിന്റെ റിവായത്തിലുണ്ട്, സനദിലുണ്ട്. ദറാജ് ഇബ്നു സംആൻ അബു സംഹ് വഹുവ ളഈഫ്, അദ്ദേഹം ഹദീസ് നിവേദന ശാസ്ത്രത്തിൽ നിവേദനത്തിൽ ളഈഫ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടയാളാണ്. പക്ഷേങ്കിലും ഹദീസ് നമ്മൾ പഠിക്കാൻ, അതിന്റെ മാന സഹിഹാണ്, മാത്രമല്ല ഇൻഷാല്ലാ ഈ മാനയിൽ വേറെ ഹദീസ് വരികയും ചെയ്തിട്ടുണ്ട്. ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഔ ഖാല മൂസ അലൈഹി സ്സലാം, മൂസ പറഞ്ഞു, അലൈഹി സ്സലാം, എന്താ അലൈഹി സ്സലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മേൽ സമാധാനമുണ്ടാകട്ടെ, അലൈഹി അസ്സലാം, യാ റബ്ബി, യാ റബ്ബി, എന്റെ റബ്ബെ. റബ്ബ് എന്നതിന്റെ വിശദീകരണം നമ്മൾ റുബൂബിയത്തിന്റെ സമയത്ത് എടുത്തതാണ്. റബ്ബ് എന്നത് വളരെ വിശാലമായ അർത്ഥമുള്ള പദമാണ്. അതിൽ അടിസ്ഥാനപരമായി അടങ്ങിയിട്ടുള്ളത് മൂന്ന് നാമങ്ങളാണ്, അല്ലെങ്കിൽ മൂന്ന് സിഫത്തുകളാണ്. ഒന്ന് സൃഷ്ടിപ്പ്, രണ്ട് അധികാരം, മൂന്ന് നിയന്ത്രണം. ഖാലിഖ്, മാലിക്, മുദബ്ബിർ. യാ റബ്ബ് അതിനേക്കാൾ വിശാലമായ പദമാണ് റബ്ബ് എന്ന പദം. ഒറ്റ വാക്കിൽ അർത്ഥം പറയാൻ പറ്റാത്ത അള്ളാഹുവിന്റെ അസ്മാകളിൽ ചിലതിലാണ് പണ്ഡിതന്മാർ ഇത് പെടുത്തിയിട്ടുള്ളത്. റബ്ബ്, അതുപോലെ തന്നെ വലൈക്കും സലാം, അദീം, അതുപോലെ തന്നെ മജീദ്, ഇത്തരം അസ്മാകളൊക്കെ ഒരൊറ്റ വാക്കിൽ അർത്ഥം പറയാൻ പറ്റാത്ത പദങ്ങളാണ്. കയ്യൂം, ഇങ്ങനെയുള്ള പദങ്ങൾ. യാ റബ്ബി അല്ലിംനി, 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 അല്ലാഹുവേ എനിക്ക് പഠിപ്പിച്ചു നൽകണം, എനിക്ക് പഠിപ്പിച്ചു നൽകണം. ഷൈഅൻ, ഒരു കാര്യം. അദ്കുറുക വ അദ്ഊക ബിഹി, ഐ അദ്കുറുക ബിഹി വ അദ്ഊക ബിഹി. അദ്കുറുക, ഞാൻ നിനക്ക് ദിക്ർ എടുക്കാൻ വേണ്ടി, ദിക്ർ എടുക്കാൻ വേണ്ടി, നിന്നെ സ്മരിക്കുന്നതിന് വേണ്ടി. ദിക്ർ അതിന് മൂന്ന് മർത്തബകളുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്ന് ദിഖ്റുൻ ബിൽ ലിസാൻ, രണ്ട് ദിഖ്റുൻ ബിൽ ഖൽബ്, മൂന്ന് ദിഖ്റുൻ തവാത അഫീഹി അൽ ഖൽബുൽ ലിസാന. ഒന്ന് നാവ് കൊണ്ടുള്ള ദിക്ർ, രണ്ട് ഹൃദയം കൊണ്ടുള്ള ദിക്ർ, മൂന്നാമത്തേത് നാവ് ഹൃദയത്തോട് യോജിച്ച് ചെയ്യുന്ന ദിക്ർ. നാവ് കൊണ്ടുള്ള ദിക്ർ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിനാണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, അതിന്റെ അർത്ഥം ആലോചിക്കുന്നില്ല, അതിന് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടും, കിട്ടോ, പ്രതിഫലം കിട്ടും, ദിക്റിന് പ്രതിഫലമുണ്ട്. രണ്ടാമത്തേത് ഹൃദയം കൊണ്ടുള്ള ദിക്ർ, ഉദാഹരണത്തിന് ഒരാൾ അള്ളാഹു സുബ്ഹാനതാലയെ കുറിച്ച് ആലോചിക്കുകയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ആലോചിക്കുകയാണ്, അയാൾ അള്ളാഹുവിനെ മനസ്സിൽ ശുക്ർ പറയണം. അതാണ് ഒന്നാമത്തെ ഇനത്തെക്കാൾ ശ്രേഷ്ഠമായത്. ഹൃദയം കൊണ്ടുള്ള ദിക്റാണ് നാവ് കൊണ്ടുള്ള ദിക്റിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായത്. മൂന്നാമത്തേത് നാവും ഹൃദയവും ഒരുമിച്ച് നിൽക്കുന്ന ദിക്റ്, അത് ഏറ്റവും ശ്രേഷ്ഠമായ ഇനമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഈ മൂന്ന് ഇനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. മൂന്നാമത്തെ നാവും ഹൃദയവും ഒരുമിച്ചത് ദിക്റുൻ തവാഫീഹി അല്ലിസാനു അൽ ഖൽബു ലിസാന, രണ്ടാമതുകൊണ്ടും മാറ്റി പറയാം. തവാഫ എന്ന് പറഞ്ഞാൽ യോജിച്ചിരിക്കുന്നു, ഫീഹി ആ ദിക്റിൽ അല്ലിസാനു അൽ ഖൽബ നാവ് ഹൃദയത്തോട് യോജിച്ചിരിക്കുന്നു. അദ്കുറുക വഅദ്ഉക ബി, ആ ദിക്ർ കൊണ്ട് അല്ലെങ്കിൽ ആ കാര്യം കൊണ്ട് നിനക്ക് ഞാൻ ദിക്ർ ചൊല്ലുകയും നിന്നെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. എങ്ങനെ ദിക്റുകൊണ്ട് അള്ളാഹനെ വിളിച്ചു പ്രാർത്ഥിക്കുക? ഞാൻ ദിക്റുകൾ കൊണ്ട് എങ്ങനെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്ക അല്ലെങ്കിൽ ദുആ ചെയ്യുക? ഉദാഹരണം സുബ്ഹാനല്ലാഹ്, ഇതുകൊണ്ട് എങ്ങനെ ദുആ ചെയ്യും? ഫതൽ ചില എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ പറഞ്ഞ ഇതാണെന്ന് നിൽക്കില്ല. അദ്വാ യൻഖസിമു ഇലാ ഖിസ്മൈൻ, ദുആ രണ്ടിനമാണ്. ദുആ ഇബാദ, ദുആ മസ്അല. ഒന്ന് ഇബാദത്താകുന്ന ദുആ, അള്ളാഹ്ക്ക് നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ദുആ അതിൽ ഏതൊരു ഇബാദത്ത് അതിലൊരു ദുആ ഉണ്ട്. രണ്ടാമത്തെ ദുആ മസ്അല, ചോദിക്കുക എന്നുള്ള ദുആ. പ്രാർത്ഥന എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ചോദിക്കുന്ന ദുആ മാത്രമാണ്, അതല്ലാത്ത ദുആ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ദുആ ഇത് മുന്നേ നമ്മൾ എടുത്തല്ലേ, ഇതിൽ ഇത് ഈ ദർശനത്തിന് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ദുആ ഇബാദ ദുആവും മസ്അല. രണ്ടാമത്തേത് മറ്റൊരു മറുപടി കൂടി ഉള്ളത്, ദിക്റുകൾ കൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാന്ന് പറഞ്ഞാൽ ദുആഇന്റെ ആദാബുകളിൽപ്പെട്ടതാണ് ആദ്യം അള്ളാഹ്ക്ക് ദിക്റ് ചൊല്ല എന്നുള്ളത്. അള്ളാഹുവിനെ പുകഴ്ത്തുകയും അള്ളാഹുവിനെ പ്രശംസിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ചോദിക്കലാണ് ദുആന് ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള രീതി. ഉദാഹരണത്തിന് ആദ്യത്തിൽ അൽ പറയാ റഹ്മാൻ യാ റഹീം യാ മാലിക് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്. നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ കാണാം, അല്ലാഹുമ്മ അൻത അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക് അൻത അൽ അഹദു സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെ ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം ഇനി അവൻ എന്താണോ ചോദിക്കുന്നത് അള്ളാഹുവിന് കൊടുക്കുന്ന. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലുള്ള ദിക്റുകൾ അത് മുൻനിർത്തിക്കൊണ്ട്, അത് ആദ്യം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുകയും അള്ളാഹുവിനെ പ്രശംസിക്കുകയും ചെയ്തതിന് ശേഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം കിട്ടാൻ കൂടുതൽ സഹായകമാണ്. മനുഷ്യന്മാരുടെ ഇടയിൽ പോലും അങ്ങനെയാണ്. ഒരു കാര്യം കിട്ടണമെങ്കിൽ രാജാക്കന്മാരുടെ അടുക്കൽ നിന്ന് കാര്യങ്ങൾ സാധിക്കും. തഷ്ബീഹ് അല്ല ഇത്, മിംബാബിൻ ഔല എന്ന രൂപത്തിൽ പറയുന്നത്. അള്ളാഹ് രാജാവിനോട് സദൃശ്യപ്പെടുത്തല്ല, രണ്ടുപേരും അള്ളാഹ് രാജാവ് ഒരു ഭാഗത്ത് കിടക്കുന്നു, അള്ളാഹ് സുബ്ഹാന തആല യാതൊരു നിലക്കവരോട് സദൃശ്യപ്പെടുത്താൻ സാധ്യതയില്ല. പക്ഷേ ഒരു കാര്യം ചോദിക്കുന്ന സമയത്തുള്ള മര്യാദകളിൽ പെട്ടതാണ് എന്ത്, ആ ചോദിക്കുന്ന ആരോടാണ് അയാളെ കുറച്ച് പുകഴ്ത്തുകയും അയാളെ പ്രശംസിക്കുകയും ചെയ്തതിന് ശേഷം ചോദിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുലി ദുഉ അല്ലാഹ ഔ ദുഉ റഹ്മാൻ അയ്യമ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അള്ളാഹ് എന്നോ റഹ്മാൻ എന്നോ വിളിക്കുക, നിങ്ങൾ എന്ത് വിളിച്ചാൽ അള്ളാഹുവിനാണ് ഏറ്റവും നല്ല നാമങ്ങളുള്ളത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ അസ്മാഉകൾ കൊണ്ട് അവനെ വിളിക്കാൻ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹ് എന്ന് വിളിച്ചാലും റഹ്മാൻ എന്ന് വിളിച്ചാലും ഒരേ ആളെയാണ് വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾ വ്യത്യസ്തമായ അസ്മാഉകൾ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ അള്ളാഹിനെ പുകഴ്ത്തുകയാണ്. അള്ളാഹ് എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട്, റഹ്മാൻ എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. ഈ ഓരോ നാമങ്ങൾ നിങ്ങൾ ഉച്ചരിക്കുമ്പോഴും അള്ളാഹുവിനെ നിങ്ങൾ പുകഴ്ത്തുകയാണ്. കേവലം ഒരു പേരുവിളിയല്ല അത്. റഹ്മാൻ എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ റഹ്മത്തുള്ളവൻ എന്ന് നിങ്ങൾ അള്ളാഹു സുബ്ഹാന തആല അങ്ങേയറ്റത്തെ റഹ്മത്തുള്ളവനാണെന്ന് നിങ്ങൾ സമ്മതിക്കാൻ. യാ മജീദ് അല്ലെങ്കിൽ യാ ഹൈ എന്ന് പറയുമ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹു എന്ന കാര്യം നിങ്ങൾ സമ്മതിക്കാൻ, അത് അള്ളാഹിനെ നിങ്ങൾ പുകഴ്ത്തുകയാണ്. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അത് കൂടുതൽ സ്വീകാര്യമാകാൻ സാധിക്കും. സൂറത്ത് ഫാത്തിഹയിൽ എങ്ങനെ നമ്മൾ ദുആ ചെയ്യുന്നത്? നേരെ കൈയെട്ടിയപാടത്തിന് നേരെ കൈയെട്ടിയപാടത്തിന് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നാണോ? അല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ അർറഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ദുആന്റെ അദാബ് ആദാബ് ഏറ്റവും നന്നായി പാലിക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. വ്യക്തമായി ദുആന്റെ അദബ് അതിലുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നൊരു അടിമ നിസ്കാരത്തിൽ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ മറുപടി കൊടുക്കുക? ഹാദാ ബൈനി വബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് എനിക്കും എന്റെ അടിമക്കും ഇടയിലുള്ള കാര്യമാണ്, എന്റെ അടിമക്ക് എന്താണോ അവൻ ചോദിച്ചാൽ അതുണ്ട്. കാരണം അവൻ ആ നാല് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്താണ്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും അർത്ഥം അറിയുന്ന കാര്യമാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോ അദ്കുറുക വഅദ്ഉക ബിഹ്, അള്ളാഹുവെ നിന്നെ ദിക്കറെടുക്കാനും നിനക്ക് നിന്നോട് പ്രാർത്ഥിക്കാനും വേണ്ടി ഒരു ദിക്കർ, ഒരു കലിമത്ത് എനിക്ക് നീ പഠിപ്പിച്ചു തരണം. ഖാൽ, ഖാൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖാൽ അല്ലാഹ് സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഖുൽ യാ മൂസ, ഹേ മൂസ നീ പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താ നീ പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഖാൽ, അപ്പോൾ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, യാ റബ്ബി, എന്റെ റബ്ബേ, കുല്ലു ഇബാദിക യഖൂലൂന ഹാദ, കുല്ലു ഇബാദിക, കുൽ കലിമത്തു ഉമൂം, എന്താ അർത്ഥം? ഉമൂമിന്റെ കലിമത്താണ് കുല്ലു എന്നത്, എല്ലാ. കുല്ലു ഇബാദിക, നിന്റെ എല്ലാ അടിമകളും, യഖൂലൂന ഹാദ, ഇത് പറയുന്നുണ്ട്. ഇതെല്ലാവരും പറയുന്ന വാക്കാണ്, എല്ലാ അമ്പിയാക്കന്മാരും കഴിഞ്ഞു പോയവരൊക്കെ പറഞ്ഞ കാര്യമാണ്. എനിക്ക് പുതിയൊരു കാര്യം വേണ്ട. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് ചെറുതാക്കിക്കൊണ്ട് പറഞ്ഞതല്ല. ഈ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം? എന്തിനാ നമ്മൾ ഇങ്ങനെ വിശദീകരിക്കുന്നത്? നമുക്ക് നേരെ ദഈഫാണ്, പിന്നെ വിശദീകരിക്കാൻ വേണ്ട എന്ന് പറഞ്ഞു വിട്ടാ പോരെ. എന്തുകൊണ്ട് നമ്മൾ വിശദീകരിക്കാൻ കാരണം? ഒരു ഹദീസ് സ്വഹീഹാണ്, ഒരു ഹദീസ് ദഈഫാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഹദീസ് സ്വഹീഹാണ്, തയ്യബ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന ഉറപ്പല്ല നമ്മൾ പറയുന്നത്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഊഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞ കാര്യമാണ്, ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അതേ ലഫ്ദ് തന്നെ റസൂലുള്ള ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, മറിച്ച് സാഹചര്യ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഏറ്റവും പണ്ഡിതന്മാർ പറയും, അവർ പ്രയോഗിക്കുന്ന വാക്ക് അദ്ദന്നു റാജിഹ്, ഏറ്റവും മുന്തി നിൽക്കുന്ന ബന്ന് ഊഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന്. ഒരു ഹദീസ് ളഈഫാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടേ ഇല്ല എന്നല്ല. ചിലപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ ആ ഹദീസ് സ്വഹാബികൾ കൊണ്ടുവരികയോ അവർ പിൽക്കാലക്കാർ നിവേദനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിലൊരാൾക്ക് ഓർമ്മപ്പെശകളുള്ള ആളായിരുന്നു, അതുകൊണ്ട് നമ്മൾ ആ ഹദീസ് തള്ളി. പക്ഷെ അയാൾക്ക് ആ ഹദീസ് ചിലപ്പോൾ മറന്നിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷെ അയാൾ ഓർമ്മപ്പശകളുള്ള ആളാണെന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ആ ഹദീസ് അയാൾ മറന്നിട്ടുണ്ടാവണമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ അയാൾ ഓർമ്മപ്പശകളുള്ള ആളാണ് എന്നതുകൊണ്ട് നമ്മൾ ആ ഹദീസ് എടുക്കാതെ മാറ്റിവെക്കുന്നു. നമ്മുടെ അടുക്കൽ മുന്തി നിൽക്കുന്ന ഊഹം എന്താണ്, അത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ സാധ്യതയില്ല. ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഹദീസുകളുടെ കാര്യത്തിലുള്ള ഹഖ് ഇതാണ്. അപ്പൊ ഈ ദന്നു റാജിഹ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിക്കും അപ്പൊ ഒരു വെറും ഊഹം മാത്രമാണോ ഈ ഹദീസൊക്കെ? അല്ല. ഉദാഹരണത്തിന് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉദാഹരണത്തിന് ഒരു വ്യക്തി കൊലപ്പെട്ടു, അയാൾ കൊല്ലപ്പെട്ടു, അയാളുടെ അടുക്കൽ അയാളുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, അത് നാല് അഞ്ച് സാക്ഷികൾ കണ്ടിട്ടുണ്ട്. ആ കൊല്ലപ്പെട്ട വ്യക്തി കത്തി കൊണ്ട് കുത്തേറ്റിട്ടാണ് കൊല്ലപ്പെട്ടത്. ചോര പുരണ്ട ഒരു കത്തി ഇയാളുടെ കൂട്ടുകാരന്റെ അടുക്കൽ കാണുകയും ചെയ്തു. അതുപോലെ തന്നെ അവസാനം ഈ സാക്ഷികൾ ഇവരെ രണ്ടുപേരെയും തമ്മിൽ വഴക്കിടുന്നതായി കണ്ടിട്ടുണ്ട്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റിയ കാര്യം എന്താണ്? കൊന്നതാരും നേരെ കണ്ടിട്ടില്ല, പക്ഷേ കത്തി കണ്ടിട്ടുണ്ട്, ചോര പുരണ്ട കത്തിയേറ്റ് ഇയാൾ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്, ഈ കൂട്ടുകാരൻ അവസാനം വഴക്കിടുന്നത് കണ്ടിട്ടുണ്ട്. ഇയാളാണ് കൊന്നത് എന്നാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സാഹചര്യ തെളിവ്. ഇതാണ് ദന്നു റാജിഹ്. അതല്ലാതെ തീർത്തും തീരെ യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ എന്നല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. പക്ഷെ അതേ ലഫ്ദ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ളഈഫായ ഹദീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ളഈഫ എന്നാ പിന്നെ പഠിക്കുക വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളയേണ്ടതില്ല. മറിച്ച് അതിലെ മഅന സഹീഹാണെങ്കിൽ അതിനിങ്ങനെ ഒരു അർത്ഥമാണ്, ഇതിന് ഇങ്ങനെ ഒരു വിശദീകരണമാണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. അത് പണ്ഡിതന്മാരെല്ലാം ചെയ്തതാൽ ളൈഫായ ഹദീസുകളും ചില സമയത്ത് അവർ വിശദീകരിച്ചിട്ടുണ്ട്. ശരി, ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കുല്ലു ഇബാദിക യഖൂലൂന ഹാദ, ഇതെല്ലാ അടിമകളും പറയുന്നുണ്ട്. ഇതൊരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം മൂസാ നബിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, മറിച്ച് അദ്ദേഹം ഉദ്ദേശിച്ചത് ആർക്കും അള്ളാഹു പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യം എനിക്ക് കിട്ടണമെന്നാണ്. ആർക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരു കാര്യം മൂസാ നബിക്ക് മാത്രമായി പ്രത്യേകമായി കിട്ടണമെന്ന് മാത്രമാണ് മൂസാ നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചത്. അതല്ല ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ ഫദൽ അദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടല്ല. قال اقول الله سبحانه وتعالى يا موسى هي موسى لو ان السماوات السبع وعامرهن غيري والارضين السبع في كفه ولا اله الا الله في كفه مالت بهن لا اله الا الله يا موسى انت പറയണ്ടല്ലോ لو ان السماوات السبع لو ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നെങ്കിൽ അന്ന സമാവാതി സബ ഏഴ് ആകാശങ്ങൾ ആയിരുന്നെങ്കിൽ വആമിറഹുന്ന ഐ സാകിനുഹുന്ന അവിടെ താമസിക്കുന്നവരും, ആമിർ എന്ന താമസിക്കുന്നവർ, അമ്മറൽ ബൈത എന്ന് പറഞ്ഞാൽ അവിടെ അയാൾ താമസമർപ്പിച്ചു എന്നാണ്. ഇയാൾ ഈ വീട്ടിൽ താമസമർപ്പിച്ചു എന്നുള്ളതിനാണ് അമ്മറ അൽ ബൈത. വആമിറഹുന്ന അവിടെയുള്ള താമസക്കാരും, ഏത് ആകാശത്തിലുള്ള, ഗൈരി ഞാനല്ലാത്ത, അതായത് അള്ളാഹു സുബ്ഹാനഹു തആല ആകാശത്തിന് മുകളിലാണ്, ആരും ഇത് കണ്ടിട്ട് ആകാശത്തിന് ഉള്ളിലാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കരുത്. ആകാശത്തിന് ഉള്ളിലാണ് മലക്കുകളുള്ളത്, ആകാശത്തിന് പുറത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഉള്ളത്. മലക്കുകൾക്ക് ആകാശം ജീവിക്കാൻ ആവശ്യമാണ്. മനുഷ്യന് സ്ഥലമില്ലാതെ നിൽക്കാൻ പറ്റുമോ? സ്ഥലമില്ലാതെ മനുഷ്യന് നിൽക്കാൻ പറ്റുമോ? ഇല്ല. സമയമില്ലാതെ മനുഷ്യന് നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. ഇത് രണ്ടും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ഥലവും കാലവും അവൻ അതിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, അവനൊരിക്കലും അതിനുള്ളിൽ പുറത്തു കിടക്കാൻ പറ്റൂല. ശരി, അള്ളാഹു സുബ്ഹാ ഇതേപോലെ തന്നെ മലക്കുകളും അവർക്ക് എന്താണ്? സ്ഥലമുണ്ട്. ഏതാണ്? ആകാശം. അവർക്ക് ആകാശം സ്ഥലമാണ്, അവർക്കത് ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ആകാശം ആവശ്യമാണോ? അല്ല, അവന്റെ സൃഷ്ടിയാണ് ആകാശം. ആകാശം ഉണ്ടാവുന്നതിന് മുന്നേ അള്ളാഹു സുബ്ഹാനഹു തആല ഉണ്ട്. അവനൊരിക്കലും ആകാശത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അവൻ ആകാശത്തിൽ താമസിക്കുന്നു എന്നാൽ ഇവിടെ ഫിസ്സമ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ, അള്ളാഹു സുബ്ഹാനഹു തആല മുകളിലാണ് എന്ന അർത്ഥത്തിലാണ്. മുകളിലുള്ള എല്ലാ താമസക്കാരും ഫീകിഫത്തിൻ അവരൊക്കെ ഒരു തട്ടിലായാൽ, ഗൈരി ഞാനല്ലാത്ത, ആകാശത്തുള്ള എല്ലാ താമസക്കാരും എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ? മുകളിലുള്ള എല്ലാ ആളുകളും, ഏഴ് ആകാശങ്ങളിൽ ആ മുകളിലുള്ള ആളുകൾ എല്ലാവരും ഒരു തട്ടിലാവുകയും ഞാനല്ലാത്ത, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒഴികെ. വൽ അർദീന സബഅ ഫീ കിഫത്തിൻ, ഏഴ് ഭൂമികൾ, ഏഴ് ആകാശങ്ങളും അവയ്ക്കുള്ളിൽ താമസിക്കുന്നവരും, ഫീ കിഫത്തിൻ, കിഫ എന്ന് പറഞ്ഞ തുലാസിന്റെ ഒരു തട്ട്, കിഫ എന്ന് പറഞ്ഞ തുലാസിന്റെ ഒരു ഭാഗത്തിന്റെ തട്ടിനാണ് കിഫ എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. ലൗ അന്ന സമാവാതി സബ, ഏഴ് ആകാശങ്ങളും, ആമിറഹുന്ന അതിൽ താമസിക്കുന്നവരും, ഗൈരി ഞാനല്ലാത്ത, വൽ അർദീന സബഅ ഏഴ് ഭൂമികളും, ഫീ കിഫത്തിൻ ഒരു തുലാസിൽ ഒരു തട്ടിലായി കഴിഞ്ഞ. ഭൂമി എത്ര എണ്ണുണ്ട്? ഏഴെണ്ണമുണ്ട്. സ്ഥിരപ്പെട്ടാണോ? അതെ, സ്ഥിരപ്പെട്ടാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയിൽപ്പെട്ടതാണ് ഏഴ് ഭൂമികളുണ്ട് എന്നത്. അതെല്ലാം ഒരു തട്ടിലായി കഴിഞ്ഞാൽ അത് ഒരു തട്ടിലാവുകയും ചെയ്താൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും, ഏഴ് ആകാശ ഭൂമികൾ അത് ഒരു തട്ടിലും വെച്ചു കഴിഞ്ഞാൽ, മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, മാലത് ബിഹിന്ന ഐ മാലത് ബി സമാവാതി സബ്ഇ വൽ അർദീന സബ്ഇ വആമിറഹുന്ന, ആകാശ ഭൂമികളെയും അവക്കുള്ളിൽ താമസിക്കുന്നവരെയും, ഏഴ് ഭൂമികളെയും അവക്കുള്ളിൽ താമസിക്കുന്നവരെയും, മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാ, അവയെയും കൊണ്ട് ചെറിയും, അവയെയും കൊണ്ട് താഴ്ന്നു പോകും, പറഞ്ഞാൽ അവയേക്കാൾ ഭാരം തൂങ്ങും. മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാ, മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ഹദീസ് മനസ്സിലായല്ലോ അല്ലേ, അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? റവാഹു ഇബ്നു ഹിബ്ബാൻ വൽ ഹാകിം വസഹഹഹു. ഈ ഹദീസ് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചില്ല. ഇബ്നു ഹിബ്ബാൻ എവിടെയായിരിക്കും ഉദ്ധരിച്ചിട്ടുണ്ടാവുക? ഇന്നലെ പറഞ്ഞു നമ്മൾ സഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാന്റെ സഹീഹിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. വൽ ഹാകിം, ഹാകിം ഏതിലായിരിക്കും? അൽ മുസ്തദ്റക്, അൽ മുസ്തദ്റക് അല സഹീഹൈൻ എന്ന കിതാബിൽ അവർ വസഹഹഹു, അതിനെ സഹിയാക്കുന്ന ആര്? ആര് സഹഹഹു എന്ന് പറഞ്ഞാൽ എപ്പോ ഗെൽ അൽബാനിയ? പിന്നെ ഇവിടെ ആരാ? മാത്രല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബിന് ശേഷമാണ് അൽബാനി വന്നത്. ആരാണ് വസഹഹഹു എന്ന് പറഞ്ഞ ആരായിരിക്കും? അൽ ഹാകിം. വസഹഹഹു എന്ന് പറഞ്ഞാൽ അൽ ഹാകിം, ഇബ്നു ഹിബ്ബാൻ അല്ല. ഇബ്നു ഹിബ്ബാൻ അതിൽ ഉൾപ്പെടും, കാരണം ഇബ്നു ഹിബ്ബാൻ തന്നെ സഹീഹിൽ കൊണ്ടുവന്നു പറഞ്ഞാൽ സഹീഹ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ അദ്ദേഹം അതിൽ കൊണ്ടുവന്നത്. അപ്പൊ രണ്ടുപേരും സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് ദഈഫാണ്, ദറാജ് ഇബ്നു സമാൻ എന്ന് വ്യക്തി അതിലുണ്ട്, അദ്ദേഹം ദഈഫാണ്. ശരി, ഈ ഹദീസിന്റെ മാനയോട് യോജിക്കുന്ന മറ്റൊരു ഹദീസ് മുസ്തദ്റക്കിൽ ഹാകിം തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്, അബ്ദുല്ലാഹി ഇബ്നു അമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഇന്ന നബിയല്ലാഹി നൂഹൻ ലമ്മ ഹദറത്ഹു അൽവഫാത്, അല്ലാഹുവിന്റെ നബിയായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോൾ, ഖാല ലിബ്നിഹി, അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു, ഇന്നി ഖാസുൻ അലൈക അൽവസിയ്യ, ഞാൻ നിനക്ക് വസിയ്യത്ത് ചൊല്ലിത്തരാം, എനിക്ക് നിന്നോട് പറയാനുള്ള വസിയ്യത്ത്, ഉപദേശം പറഞ്ഞു തരാം. ആമുറുക ബിസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. വ അൻഹാക അനിസ്നതൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിന്നോട് വിരോധിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്, ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഫഇന്ന സമാവാതി സബ വൽ അർദീന സബ لو وضعت في كفه في كفه كنا حلقه مبهمه قصمته ان لا اله الا الله. ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും അതെല്ലാം കുന്ന ഹൽഖൻ മുബ്ഹമ, അതൊരു ഗോളം പോലെ. മുബ്ഹമ എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റവും തുടക്കവും വ്യക്തമാകാത്ത രൂപത്തിൽ. നമുക്കൊരു ഗോളം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അറ്റവും തുടക്കവും കാണാൻ പറ്റുമോ? ഇല്ല, ഗോളത്തിന് ഒരിക്കലും അറ്റവും തുടക്കം ഉണ്ടാവില്ല. അതുപോലെയാവുകയും ആകാശഭൂമികളെല്ലാം അങ്ങനെ ചുരുക്കിക്കെട്ടുകയും അവ ഒരു ലൗദി അത്ഫി കിഫത്തിൻ, അത് തുലാസിന്റെ ഒരു തട്ടിൽ വെക്കുകയും ചെയ്താൽ ഖസമത്ഹുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെ തകർത്ത് കളയും. ഖസമത്ഹുന്ന ഐ കസറത്ഹുന്ന, ഖസമത്ഹുന്ന അതിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർത്ത് കളയും എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ഇത് സഹീഹായ ഹദീസാണ്. ഫീമാന സഹീഹാണ്, ഫീമാന സഹീഹാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹദീസിൽ ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ശരി, അപ്പൊ ഈ ഹദീസ് മനസ്സിലായല്ലോ. കാണാതെ പഠിക്കാൻ സാധിക്കുന്നവർ ഒന്നല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കല്ലെങ്കിൽ നൂഹ് നബിയുടെ ഹദീസ് കാണാൻ പഠിക്കും. വലി തിർമിദി വഹസ്സനഹു അൻ അനസിൻ, വലി തിർമിദി എന്താ വലി തിർമിദി എന്ന് പറഞ്ഞ വലഹുമ എന്നല്ലേ നമ്മൾ പറഞ്ഞു? ആ എന്താ അപ്പൊ അതിന്റെ അർത്ഥം? വലി തിർമിദി, തിർമിദി കൊണ്ടെന്ന് പറഞ്ഞ തിർമിദിയിലുണ്ട്, തിർമിദിയിലെ ഏതാ തിർമിദി? ജാമിഅ തിർമിദി, ജാമിഅ ജാമിഅ എന്നും പറയാറുണ്ട്, സുനനു തിർമിദി എന്നും പറയാറുണ്ട്. രണ്ടും തിർമിദിക്ക് രണ്ടും പറയാറുണ്ട്. സുനനു തിർമിദി എന്നും പറയും, ജാമിഅ തിർമിദി എന്നും, രണ്ടുപേരും തിർമിദിയെ പറ്റി പറയാറുണ്ട്. വലി തിർമിദി വഹസ്സനഹു, എന്തായാലും അർത്ഥം ആര് ഹസനാക്കിയിട്ടുണ്ട്? തിർമിദി അത് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വലി തിർമിദി വഹസ്സനഹു, തിർമിദി ഹസനാണ്. എന്താ സഹീഹ് ഹസൻ എന്ന വ്യത്യാസം? സഹീഹാണോ ഹസനാണോ കൂടുതൽ മേന്മയുള്ളത്? സഹീഹാണ്. ശരി, എന്താണ് ഹസൻ സഹീഹ് തമ്മിൽ വ്യത്യാസം? ഹസനോ ഹസൻ രണ്ട് രൂപത്തിലുണ്ട്, സഹീഹും രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് സഹീഹുൽ ഇദാത്തി, ഒന്ന് സഹീഹുൽ ഗൈരി. ഇപ്പൊ മുഴുവനെ വിശദീകരിക്കല്ല, മൊത്തത്തിൽ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. മുസ്തലഹ് ഹദീസിന്റെ ദർശ ഇപ്പൊ ഉദാഹരണം, സഹീഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ സനദ് നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ടൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. ഹസൻ എന്ന് പറഞ്ഞാൽ സ്വദൂഖായ ഏതെങ്കിലും ഒരാൾ അതിലുണ്ടാവും. സ്വദൂഖ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ അതിലുണ്ടാവും. സ്വദൂഖ് എന്ന് പറഞ്ഞാൽ ചെറിയ ഓർമ്മ പശുക്കളാണ്. ചെറിയ ഓർമ്മ പശുക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മളെ പോലത്തെ ഓർമ്മ എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഉസ്താദ് പറയുന്നത് അവരുടെ അടുക്കൽ സഹീഹ് എന്ന ഒരാളെ പറ്റി പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഫിഖ എന്ന ഒരാളെ പറ്റി പറയണമെങ്കിൽ, നമ്മൾ സൂറത്തുൽ ഫാത്തി എങ്ങനെ കാണാതെ പഠിച്ചിട്ടുണ്ടോ അതേപോലെ ഹദീസ് ഹിഫ്ളാകണമായിരുന്നു. അങ്ങനത്തെ ആളുകളാണ് അവരുടെ അടുക്കൽ ഫിഖ. എന്നാൽ അത്രക്കും ഓർമ്മയില്ല. ഓർമ്മ ശക്തി നമ്മൾ 100% എന്നുള്ള കണക്ക് പറയുകയാണെങ്കിൽ ഏതാണ്ട് 90-100% ഉള്ള ആൾക്കാരാണ് ഫിഖ. ഒരു 90-ന് താഴെ 60-80 അതിന്റെ ഉള്ളിൽ വരുന്ന ആളുകളാണ് ഹസൻ, അല്ലെങ്കിൽ സദൂഖ് എന്ന് പറയാവുന്ന ആളുകൾ. ഫാത്തിഹ എങ്ങനെ നമ്മൾ കാണാൻ പഠിക്കല്? രാത്രി ഉറക്കത്തിയും തട്ടിണി വിച്ചിട്ട് മാലിക്യവും വിദ്യയും കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആലോചിച്ചിരിക്കോ? ഇല്ല, അത്ര കൃത്യമായിരിക്കും. അതുപോലെ ഹദീസുകൾ ഹിഫ്ളാക്കണം. ഫാത്തിഹ ഹിഫ്ളാക്കിയ പോലെ ഹദീസ് ഹിഫ്ളായിരിക്കണം. ഓരോ ലഫ്ദുകളും അതേപോലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അതങ്ങനെ തെറ്റിയിട്ട് ഫാനാവോ വാ ഫാവൂല ദുആ തന്നെ ആയിരിക്കുമെന്നും, അങ്ങനെയുള്ള ഹിഫ്ളുള്ളവരാണ് ഫിഖ ആയി മാറുന്നത്. അവർക്കാണ് ഫിഖ എന്ന് പറയാം. എന്നാൽ കുറച്ചൊരു ചെറിയ കുറവുള്ള ആളുകൾ അവർക്കാണ് സദൂഖ് എന്ന് പറയുക. അവരുടെ ഹദീസ് സ്വീകാര്യമാണ്, പക്ഷെ അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിക്കും. വലി തിർമിദി വഹസ്സനഹു, തിർമിദി ഉദ്ധരിച്ച അദ്ദേഹം ഹസനാണ് എന്ന് പറഞ്ഞ ഹദീസ് ആരിൽ നിന്ന്? അൻ അനസിൻ, അൻ അനസിൻ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എഴുതിക്കോളും. അനസ് ഇബ്നു മാലിക്, അനസ് ഇബ്നു മാലിക് ഇബ്നു അന്നസർ ഇബ്നു ബംദം. ബംദം എന്നുള്ളത് ബാദ്, ബംദം രണ്ടും ബാദാണ്. ബംദം ഇബ്നു ദംദം, അനസ് ഇബ്നു മാലിക് ഇബ്നു നസർ ഇബ്നു ദംദം ഇബ്നു സൈദ് ഇബ്നു ഹറാം, ഇബ്നു ഹറാം ഇബ്നു ജുന്ദുബ്, ഇബ്നു ജുന്ദുബ് അത്ര പോരെ. അബു ഹംസ, അബു ഹംസ എങ്ങനെ ഹംസ ഇത് ഹ മീമ സായ ഹാത തനീസിന്റെ ത ജുന്ദുബ് പിന്നെ അബു ഹംസ ആണെങ്കിൽ ഇനി പറഞ്ഞത് ജുന്ദുബ് ഇബ്നു ആമിർ ഇബ്നു ഗനം ഹംസ, ഹംസ അല്ലട്ടോ ഹംസൻ. അബു ഹംസ അൽ അൻസാരി, അദ്ദേഹം അൻസാരിയാണ്. ഈ ഇതിൽ വന്നതോ എല്ലാവരും അൻസാരികളാണ്. ഈ ബാബിൽ വന്ന സഹാബിമാരൊക്കെ അൻസാരികളാണ്. അൽ അൻസാരി അൽ ഖസ്റജി ഇതാണ് അദ്ദേഹത്തിന്റെ പേര്. അനസ് ഇബ്നു മാലിക് അൻസാരിയാണ്, ഖസ്റജ് ഗോത്രക്കാരനാണ്. ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേരിൽ അറിയപ്പെട്ടയാളാണ്. ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം വേലക്കാരൻ എന്നറിയപ്പെട്ടയാളാണ്. 10 വർഷത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സേവന അനുഷ്ഠിച്ച ആളാണ് അനസ് ഇബ്നു മാലിക്. ചെറിയ കുട്ടിയായിരുന്നു, ഉമ്മ കൊണ്ടാക്കി കൊടുത്ത അനസ് ഇബ്നു മാലിക് അൽ അൻസാരി. ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദുൽ മുക്സിരീൻ, അർത്ഥം പറയണ്ടല്ലോ നീ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. മുക്സിരീങ്ങളിൽ പെട്ടയാളാണ്. മാത ബിൽ ബസറ, ബസറയിലാണ് മരണപ്പെട്ടത്. മാത ബിൽ ബസറ വകാന ആഖിറ സ്വഹാബതി വമൗതൻ ബിൽ ബസറ, ബസറയിൽ അവസാനം മരണപ്പെട്ട സ്വഹാബിയാണ് ഇദ്ദേഹം. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്ന അനസ് ഇബ്നു മാലിക്കാണ് അവസാനം മരണപ്പെട്ട സ്വഹാബി, അതെറ്റാണ്. അവസാനം മരണപ്പെട്ട അനസ് ഇബ്നു മാലിക് അല്ല, പക്ഷെ ബസറയിൽ അവസാനം മരണപ്പെട്ടത് അനസ് ഇബ്നു മാലിക്. ധാരാളം കാലം ജീവിച്ച സ്വഹാബിയാണ്. അദ്ദേഹം 99 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. 99 വയസ്സ് വരെ അനസ് ഇബ്നു മാലിക് ജീവിച്ചിട്ടുണ്ട്. ധാരാളം മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് അനേകം മക്കൾ യുദ്ധങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഒരു യുദ്ധത്തിൽ തന്നെ കുറെ പേരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. وكان يقول അദ്ദേഹം പറയാറുണ്ടായിരുന്നു لم يبقى احد صلى القبلتين غير صلى القبلتين غيري എനിക്ക് പുറമേ ഒരാളും ഇനി ബാക്കിയില്ല. രണ്ട് ഖിബ്ലയും ഒരുമിച്ച് നിസ്കരിച്ച ആളുകൾ. എന്നാൽ രണ്ട് ഖിബ്ലയ്ക്ക് നിസ്കരിച്ച സഹാബിമാർ ആരും പിന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് ബാക്കിയില്ലേ? ഏതൊക്കെയാ രണ്ട് ഖിബ്ല? അന്ന് മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറം. لم يبقى احد صلى القبلتين غيري مات سنه 90 هجره വർഷം 90 ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റ വർഷം 90. وكان عمره 100 سنه الا سنه 100 വയസ്സായിരുന്നു. ഒരു വയസ്സ് കുറച്ചായിരുന്നു, 99 വയസ്സ്. 99 വയസ്സ് വരെ ജീവിച്ചു. അത് 90 അദ്ദേഹം മരണപ്പെട്ടത്. ഹിജ്റ വർഷം 90 വയസ്സ് 99. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാവും? കണക്കൂട്ടാൻ മാത്രമൊന്നുമില്ല, 9 വയസ്സുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന് 9 വയസ്സുണ്ടായിരിക്കും. ശരി, ഇനി സലാത്തിന് ശേഷം കുറച്ച് നമുക്ക് എടുക്കാം. ഈ അധ്യായം ഒന്ന് അവസാനിക്കും ഇൻഷാ അള്ളാഹ്. سبحانك اللهم وبحمدك اشهد